മലയാള ഭാഷയിൽ കവികളും ഗാനരചയിതാക്കളും എന്ന വേർതിരിവ് അവസാനിച്ചിട്ട് ഏറെക്കാലമായി. സർഗാത്മകതയുടെ തിരതള്ളലിൽ നിന്നും വൃത്താലങ്കാരങ്ങളുടെ ഒറ്റയടിപ്പാതയിലൂടെ ആറ്റിക്കുറുക്കിയ വരികൾ മാത്രം എഴുതിയിരുന്ന കവികളുടെ കാലം എന്നേ കടന്നുപോയി. പകരം സിനിമയിലെ സന്ദർഭങ്ങൾക്കനുസരിച്ചുള്ള വരികളും കഥാപാത്രങ്ങൾക്ക് ചേരുന്ന അലങ്കാരവും സംഗീത സംവിധായകൻ പറയുന്ന താളവും സൃഷ്ടിക്കാനും കഴിയുന്നവരാണ് ഇന്നത്തെ മിക്ക കവികളും. അതൊരു നേട്ടമായോ കോട്ടമായോ അധികമാരും കാണാറുമില്ല. ഈ മേഖലയിലെ മലയാളത്തിലെ ആദ്യത്തെ ഓൾറൗണ്ടർ എന്ന് വിളിക്കാവുന്ന പ്രതിഭയാണ് വയലാർ രാമവർമ്മ. സർഗാത്മകത ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന കവിതകൾക്കൊപ്പം സാധാരണക്കാരന് എപ്പോഴും മൂളി നടക്കാനും സുഹൃത് സദസ്സുകളിൽ മുതൽ സമരവേദികളിൽ വരെ ഉറക്കെ പാടാനും കഴിയുന്ന ഗാനങ്ങളും എഴുതിയ പ്രതിഭയായിരുന്നു വയലാർ. മാത്രമല്ല, സാഹിത്യത്തോട് താൽപ്പര്യമില്ലാത്ത മലയാളികൾ പോലും ഏറ്റവുമധികം പാടി നടന്നിരുന്ന കവിതാശകലങ്ങൾ വയലാറിന്റെ തൂലികയിൽ പിറന്നതാണ്. കവിതകളെ കാസറ്റുകളിലൂടെ ജനകീയമാക്കുന്നതിൽ ഏറ്റവുമധികം പങ്കുവഹിച്ച കൃതികളും വയലാറിന്റേതായിരുന്നു. മനുഷ്യജീവിതത്തോട് അത്രയ്ക്കും ചേർന്നു നിൽക്കുന്ന വരികൾ എഴുതിയതായിരുന്നു വയലാറിന്റെ വിജയവും.
നിശബ്ദത പോലുമന്നു നിശബ്ദമാവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതെന്തിങ്ങനെ.
ആലപ്പുഴ ജില്ലയിലെ വയലാർ ഗ്രാമത്തിൽ 1928 വയലാറിന്റെ ജന്മം. കുട്ടിക്കാലത്തെ സംസ്കൃത പഠനത്തിനും ഔപചാരിക വിദ്യാഭ്യാസത്തിനും ശേഷം വയലാർ എത്തിച്ചേർന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലാണ്. പിന്നീട് കവിതയിലും നാടക സിനിമാ ഗാനങ്ങളിലും ജീവിതത്തിലും അതുതന്നെയാണ് അദ്ദേഹം പിന്തുടർന്നത്. ഒരുപക്ഷേ വയലാർ എന്ന കവിയേക്കാൾ ജനം കൂടുതലറിയുന്നത് വയലാർ എന്ന ഗാനരചയിതാവിനെയാകും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അന്തരിച്ച സംഗീത സംവിധായകൻ കെ രാഘവൻ മാസ്റ്റർക്കൊപ്പവും ദേവരാജൻ മാസ്റ്റർക്കൊപ്പവും വയലാർ ഒരുക്കിയ ഗാനങ്ങൾ അനശ്വരങ്ങളാണ്.
കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. പെരിയാരേ പെരിയാരേ പർവ്വത നിരയോടെ.
ഒരു ഗാനരചയിതാവ് എന്ന നിലയിൽ എത്ര വൈരുദ്ധ്യം നിറഞ്ഞ ആശയങ്ങളും വയലാറിന്റെ തൂലികയ്ക്ക് വഴങ്ങുമായിരുന്നു. ദൈവീക ചിന്തകളെയെല്ലാം നിഷേധിക്കുന്ന ഒരു ഗാനത്തിലൂടെയായിരുന്നു അദ്ദേഹം ദേശീയ പുരസ്കാരം നേടിയത്.
മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു മനുഷ്യൻ.
എന്നാൽ അതേ വയലാർ തന്നെ മതഗ്രന്ഥങ്ങളുടെ അന്തസത്തെ ഉൾക്കൊണ്ടും ഭക്തി തുടിക്കുന്നതുമായ ഒട്ടേറെ ഗാനങ്ങളും എഴുതി. പക്ഷെ എല്ലാ ഗാനങ്ങളിലും മതവിദ്വേഷത്തിനും വേർതിരിവുകൾക്കുമെതിരെയുള്ള സന്ദേശം നൽകുക എന്നതായിരുന്നു വയലാറിന്റെ വരികളുടെ ലക്ഷ്യം.
ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല, ഇന്ദ്രനും ചന്ദ്രനുമല്ല. ഈശ്വരൻ ഹിന്ദുവല്ല, ഇസ്ലാമല്ല, ക്രിസ്ത്യാനിയല്ല.
ഒപ്പം രാഷ്ട്രീയ ചായ്വുകൾ ഒട്ടും മറച്ചുവെക്കാതെ കെ പി എസ് സിക്ക് വേണ്ടി ഒട്ടേറെ ഹിറ്റ് നാടകഗാനങ്ങളും.
വലിയ കുടീരങ്ങളേ
ും സ്മാരകം.
ഓരോ വർഷവും നൂറുകണക്കിന് സിനിമാ ഗാനങ്ങൾ എഴുതിക്കൂട്ടുമ്പോഴും വയലാറിലെ കവിക്ക് വിശ്രമമില്ലായിരുന്നു. സിനിമാ ഗാനങ്ങളെക്കാൾ കൂടുതൽ സർഗസൃഷ്ടി കവിതയുടെ ലോകത്ത് അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. പുരാണകഥകളെപ്പോലും അധികൃത വർഗത്തിന്റെ ദൃഷ്ടികോണിൽ നിന്ന് കാണുന്ന കവിതകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നു വന്നത്. താടക എന്ന ദ്രാവിഡ രാജകുമാരി, രാവണപുത്രി തുടങ്ങിയ കവിതകൾ തന്നെ ഉദാഹരണം.
ശരം തൊടുക്കൂ രാമ കൊല്ലു നിശാചരി താടകയാണവൾ.
ആദ്യമാ രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻ ഹൃത്തടം. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി തൻ ഹൃത്തടം മറ്റൊരത്രത്താൽ തകർന്നു.
ഒപ്പം കവിതാപ്രേമികളായ മലയാളികൾ എപ്പോഴും ചൊല്ലി നടക്കുന്ന ഒട്ടേറെ കവിതകളും. സർഗസംഗീതം എന്ന വയലാർ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1975 ഒക്ടോബർ 27 47 വയസ്സിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വച്ച് അദ്ദേഹം മരിച്ചത്. ഗ്രൂപ്പ് മാറി രക്തം കുത്തിവച്ചതാണ് വയലാറിന്റെ മരണത്തിന് കാരണമായതെന്ന് അടുത്ത കാലത്ത് ചില വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയായാലും ആ മരണത്തെ അദ്ദേഹം ഭയന്നിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം കവിതകളിലൂടെയും ഗാനങ്ങളിലൂടെയും താൻ എന്നും ജീവിക്കുമെന്ന വിശ്വാസം അദ്ദേഹം തന്റെ വരികളിൽ തന്നെ പറഞ്ഞിരുന്നു.
ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എന്റെ ചൈതന്യ വീജികൾ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എന്റെ ചൈതന്യ വീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ദിഗ്വിജയത്തിനെൻ സർഗശക്തിയാം ഇക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ.